2025 സെപ്റ്റംബർ 28 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിൻ്റെ വാരാന്ത്യ കൗമുദിയുടെ 1-ാം പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. മലമുകളിലെ മന്ത്രജപം. സുരേന്ദ്രൻ ചീക്കിലോട് എഴുതുന്നു. ജൻസി കലാപം നേപ്പാളിനെ ചുട്ടരിക്കുന്നതിന് തൊട്ടു മുൻപ് അവിടം സന്ദർശിച്ച ലേഖകൻ. ഹിമാലയത്തിൻ്റെ മന്ത്രധ്വനികൾ മുഴങ്ങുന്ന താഴ്വാര കാഴ്ചയിലൂടെ. നേപ്പാൾ ശാന്തമായിരുന്നു. കുന്നുകളും മലകളും കൊടുമുടികളും തട്ടുതട്ടായ കുന്നിൻ ചെരുവുകളും നിറഞ്ഞ പ്രകൃതി സുന്ദരമായ ഭൂവിഭാഗം. ദേശീയപാതയ്ക്ക് സമാന്തരമായി മൈലുകൾ താണ്ടി നിറഞ്ഞൊഴുകുന്ന നദികൾ നേപ്പാളിലൂടെയുള്ള യാത്രയെ തെല്ലൊന്നുമല്ല സർഗാത്മകമാക്കുന്നത്. ഹിമാലയത്തിൻ്റെ സ്വർഗ ഗേഹമെന്ന് വിശേഷിക്കപ്പെടുന്ന നേപ്പാളിലാണ് ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റിൻ്റെ സ്ഥാനം. മഞ്ഞിൽ സൂര്യകിരണങ്ങളേറ്റ് വെട്ടിത്തിളങ്ങുന്ന മലനിരകളാൽ ചുറ്റപ്പെട്ട എവറസ്റ്റിനെ അഭിമാനത്തോടെ ശിരസുയർത്തി കാണാൻ നേപ്പാളിലെത്തണം. നവീന ശിലായുഗത്തോളം പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട് നേപ്പാളിന്. ചിന്നിച്ചിതറി പോരടിച്ച് കഴിഞ്ഞിരുന്ന നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഒരൊറ്റ രാജ്യമാക്കി 1768 നേപ്പാളിൻ്റെ ആദ്യത്തെ രാജാവായി അവരോധിതനായത് പൃഥ്വി നാരായൺ ഷാ ആണ്. ഇന്ത്യയോട് ചേർന്ന് കിടന്ന നേപ്പാളിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനത്താൽ 1920കളിൽ തന്നെ ഒട്ടേറെ ജനാധിപത്യ പരീക്ഷണങ്ങൾക്ക് അരങ്ങൊരുങ്ങിയിരുന്നു. 1951 നേപ്പാൾ ത്വാത്വികമായെങ്കിലും ജനാധിപത്യത്തിലേക്ക് വന്നെങ്കിലും 2008 വരെ രാജവാഴ്ച തുടർന്നു. 2001 ജൂൺ 1 രാജഭരണത്തിൽ നടന്ന നിഷ്ഠൂരമായ കൂട്ടക്കൊലയിൽ രാജാവും കുടുംബവും വധിക്കപ്പെട്ടതോടെ പരിപൂർണ ജനാധിപത്യ ഭരണം എന്ന ആശയത്തിലേക്ക് നേപ്പാൾ ജനത നടന്നെടുത്തു. 2008 രാജഭരണം അവസാനിപ്പിച്ച് നേപ്പാൾ ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി. ജനാധിപത്യത്തിൻ്റെ 17 വർഷങ്ങൾക്കിടയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരൊറ്റ ഗവൺമെൻറ്റിനും 5 വർഷ കാലാവധി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നേപ്പാൾ ജനാധിപത്യത്തിൻ്റെ ദുർവിധി. ഈ കാലയളവിൽ 14 സർക്കാരുകളാണ് മാറിമറിഞ്ഞ് അധികാരം പങ്കിട്ടത്. നേപ്പാളിലെ 3 പ്രബല കക്ഷികളായ നേപ്പാളി കോൺഗ്രസും നേപ്പാളി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് മാവോ സെൻ്റർ പാർട്ടിയും പരസ്പരം പോരടിച്ചും ഇണങ്ങിയും പിണങ്ങിയും നടത്തിയ അധികാര വടംവലികൾക്കിടയിൽ നേപ്പാൾ ജനാധിപത്യം അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും മക്കൾ പ്രേമത്തിൻ്റെയും കൂത്തരങ്ങായി. ഭരണപക്ഷികൾ മാറി മാറി വരുമ്പോഴും ഭരണചക്രത്തിൻ്റെ കടിഞ്ഞാൻ 70 പിന്നിട്ട 3-4 പേരുടെ കൈകളിലേക്ക് തന്നെ ഊഴമിട്ട് വന്നുകൊണ്ടിരുന്നു. ഭരണസ്ഥിരത ഇല്ലാതായതോടെ വ്യക്തമായ സാമ്പത്തിക ആസൂത്രണമോ ദീർഘകാല വികസന പദ്ധതികളോ അന്യമായ നേപ്പാൾ മിഷനും ഇല്ലാത്ത രാജ്യമായി മാറി. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായിക്കൊണ്ടിരിക്കെ രാഷ്ട്രീയ പ്രമുഖരുടെ മക്കൾ ആർഭാട ജീവിതം നയിക്കുന്നതും വിദേശ വിദ്യാഭ്യാസം നേടുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനത്തിന് വിധേയമായി. സർക്കാർ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതോടെ ഇക്കഴിഞ്ഞ 8 സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ജൻസി വിപ്ലവം എന്ന പേരിൽ തെരുവിലിറങ്ങി പ്രക്ഷോഭം തുടങ്ങി. പാർലമെൻറ് മന്ദിരവും മന്ത്രി ഭവനവും അഗ്നിക്കിരയാക്കുന്നതിലേക്കും മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ വീട്ടിനകത്ത് ചുട്ടരിക്കുന്നതിലേക്കും സമരം അക്രമാസക്തമായി. 72 മണിക്കൂർ നീണ്ട കലാപത്തിൽ 70+ പേർ കൊല്ലപ്പെട്ടു. 100 പേർക്ക് പരിക്കേറ്റു. ഗത്യന്തരമില്ലാതെ നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി പ്രധാനമന്ത്രി പദം രാജിവെച്ച് നാടുവിട്ടു. കലാപകാരികളുടെ കൂടി ഇംഗിത പ്രകാരം മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് സുശീല ഖർക്കി ഇടക്കാല പ്രധാനമന്ത്രിയായി. കലാപം പതുകെ കെട്ടടങ്ങി. 50കളുടെ തുടക്കം വരെ പുറംലോകത്ത് ഏറെയൊന്നും അനുഭവപ്പെടാതിരുന്ന രാജ്യമായിരുന്നു നേപ്പാൾ. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ പടുകൂറ്റൻ മലകൾക്കിടയിൽ കുടുങ്ങിപ്പോയ ഒരു കൊച്ചു രാജ്യം. എന്നാൽ ഇന്ന് നേപ്പാൾ ലോകത്തിലെ എണ്ണപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കുന്നു. ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങൾക്കും കൈയയച്ച് സഹായിച്ചപ്പോൾ നേപ്പാളിലെ റോഡുകളും വിമാനത്താവളങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെട്ടു. ഇന്ത്യക്കാർക്ക് പാസ്പോർട്ട് ഇല്ലാതെ യാത്ര ചെയ്യാവുന്ന ഒരേ ഒരു വിദേശ രാജ്യമാണ് നേപ്പാൾ. 2008 റിപ്പബ്ലിക് ആവുന്നതുവരെ ലോകത്തിലെ ഏക ഹിന്ദുത്വ രാഷ്ട്രം എന്ന സവിശേഷതയും നേപ്പാളിന് അർഹതപ്പെട്ടതായിരുന്നു. ഉത്തർപ്രദേശിലെ ഖരഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയാൽ പിന്നെ 2.5 മണിക്കൂർ നേരത്തെ റോഡ് യാത്രയെ വേണ്ടു നേപ്പാളിലെത്താൻ. അതിർത്തിക്ക് ഇപ്പുറമുള്ള ഇന്ത്യൻ ഗ്രാമമായ സുനൌലി പിന്നിട്ടാൽ നമ്മുടെ അതിർത്തി രേഖയിലെ ചെക്ക് പോസ്റ്റ്. അതുകഴിഞ്ഞ് അല്പദൂരം ആരുടേതുമല്ലാത്ത ഭൂമി. നേപ്പാളിൻ്റെ സ്വർഗ കവാടം കടന്നാൽ അതിർത്തി ഗ്രാമമായ ഭൈരവ. ഇന്ത്യൻ അതിർത്തിക്കപ്പുറം വാഹനങ്ങൾ യാത്ര അവസാനിപ്പിച്ച് കാൽനടയായോ സൈക്കിൾ റിക്ഷയിലോ അതിർത്തി കടക്കുകയാണെങ്കിൽ തിരിച്ചറിയൽ കാർഡ് മാത്രമേ നമുക്ക് വേണ്ടൂ. അതിർത്തി കഴിഞ്ഞാൽ വാച്ചിലെ സൂചി 15 മിനിറ്റ് മുന്നോട്ടാക്കി വെക്കണം. നേപ്പാളിലെ സമയം നമ്മുടേതിനേക്കാൾ 15 മിനിറ്റ് മുമ്പിലാണ്. അതിർത്തിയിലെങ്ങും മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്നും ഇന്ത്യൻ രൂപയ്ക്ക് പകരം നേപ്പാളി രൂപ വാങ്ങണം. നേപ്പാളി രൂപയ്ക്ക് മൂല്യം കുറവാണ്. നമ്മുടെ 100 രൂപ കൊടുത്താൽ 161 നേപ്പാളി രൂപ കിട്ടും. ബുദ്ധൻ പിറന്ന മണ്ണിൽ. ശുദ്ധോദന മഹാരാജാവിൻ്റെ മകനായി ഗൗതമ ബുദ്ധൻ പിറന്ന വീണ ലുംബിനിയിലേക്ക് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നുള്ള ദൂരം കേവലം 20 കിലോമീറ്റർ മാത്രം. ലുംബിനി വനമെന്ന് അറിയപ്പെടുന്ന ബുദ്ധവിഹാരത്തിൻ്റെ കവാടം കടന്നുള്ള നീണ്ട നടപ്പാത അവസാനിക്കുന്നത് ടിബറ്റുകാരുടെ ബുദ്ധവിഹാരത്തിലാണ്. സിദ്ധാർത്ഥൻ പിറന്നു വീണതെന്ന് വിശ്വസിക്കപ്പെടുന്ന സാലാവൃക്ഷത്തിന് ചുവട്ടിൽ ധ്യാനനിരതനായിരിക്കുന്ന ലാമമാർ ജന്മം നൽകിയതിൻ്റെ ഏഴാം നാൾ അകാര ചരമം വടിഞ്ഞ മായാദേവിയുടെ ഓർമ്മയ്ക്കായി ശുദ്ധോദന മഹാരാജാവ് പണിത മായാദേവി ക്ഷേത്രം. 1996 കണ്ടെടുക്കപ്പെട്ട ബുദ്ധൻ പിറന്നുവീണ സ്ഥലം. അടയാളപ്പെടുത്തിയ ശില ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിനകത്താക്കി സൂക്ഷിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിനകത്താണ്. BC 249 സന്ദർശനവേളയിൽ അശോക ചക്രവർത്തി ഇവിടെ പണിത സ്തൂപം സന്ദർശകരെ ആകർഷിക്കുന്നു. ബുദ്ധനെ സ്നാനം ചെയ്യിച്ച പുഷ്കരണി തടാകവും ബുദ്ധന് ബുദ്ധകാലഘട്ടത്തിലെ മറ്റ് അനവധി ചരിത്രശേഷിപ്പുകളും സംരക്ഷിക്കുന്നതിനായി വൻ സന്നാഹങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 1997 ലുംബിനി ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു. നിരവധി രാജ്യങ്ങൾ അവരുടെ തനത് വാസ്തു ശില്പഭംഗിയിൽ പണിത ബുദ്ധവിഹാരങ്ങളുടെ സമുച്ചയം ഇവിടുത്തെ മറ്റൊരു വിസ്മയ കാഴ്ചയാണ്. ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയ്ക്ക് ഒരു പകലിന്റെ ദൈർഘ്യമുണ്ട്. ചെങ്കുത്തായ പർവ്വത നിരകളിലൂടെയുള്ള യാത്ര അവിസ്മരണീയമായ അനുഭവം തന്നെ. 10 പേരടങ്ങുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് നേപ്പാളി ഗാനങ്ങളുടെ അകമ്പടിയോടെ ട്രാവലറിൽ മുൻപോട്ട് നീങ്ങുമ്പോൾ ഓരോ മലയിടമടുക്കുകൾ പിന്നിടുമ്പോഴും മിന്നിമറിയുന്ന ദൃശ്യ ഭംഗികൾ. മലനിരകളെ ചുറ്റി വളഞ്ഞ് ഒഴുകുന്ന നാരായണപ്പുഴയ്ക്ക് സമാന്തരമായ റോഡിലൂടെയാണ് താളാത്മകമായി ഈ യാത്ര. ഇടയ്ക്ക് കണ്ണിലുടക്കുന്ന കടുകുപാടങ്ങളും പച്ചക്കറി തോട്ടങ്ങളും പരമ്പരാഗത വേഷമണിയുന്ന നേപ്പാളി സുന്ദരികളും. മാൻകമാന ക്ഷേത്രം. കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയ്ക്കിടെ ഒരു ചെറുപട്ടണമാണ് കരിന്തർ. അവിടെ നമ്മെ കാത്തിരിക്കുന്നത് 1302 മീറ്റർ ഉയരത്തിൽ മലമടുക്കുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മൻകമാന ദേവീക്ഷേത്രത്തിലേക്കുള്ള കേബിൾ കാർ യാത്രയാണ്. തൃശൂലി നദിക്ക് മുകളിലൂടെ ദൃശ്യഭംഗികൾ നോർന്നുകൊണ്ടുള്ള യാത്ര ഒരു വിമാനയാത്രയുടെ അനുഭവമാണ് ഒരുക്കുന്നത്. ടവറുകൾക്കിടയിലെ ചെങ്കുത്തായ കമ്പികളിലൂടെയുള്ള 3 കിലോമീറ്റർ ദൂരയാത്രയ്ക്ക് 10 മിനിറ്റിലധികം സമയമെടുക്കും. 6 പേർക്ക് ഇരിക്കാവുന്ന നിരവധി കേബിൾ കാറുകൾ ഇടതടവില്ലാതെ ക്ഷേത്രത്തിലേക്കും കീഴ്പോട്ടും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും. നേപ്പാളികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് മൻകമാന ക്ഷേത്രം. മൻകമാന എന്നാൽ മനസ്സിന്റെ കാമന തന്നെ. മലയാള പദത്തോട് ഏറെ സാമ്യമുള്ള നേപ്പാളി പദം. ക്ഷേത്രത്തിൽ എത്തുന്നവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിക്കൊടുക്കുന്ന ഉഗ്രമൂർത്തിയായ ദേവിയാണ് അവിടെ പ്രതിഷ്ഠ. കമാനകൾ സാക്ഷാത്കരിക്കുന്നതിനായി നടത്തുന്ന മൃഗബലി ഇപ്പോഴും അവിടെ ഒരു വഴിപാടായി തുടരുന്നു. ആടിനെ കുളിപ്പിച്ച് അരിയും പൂവും എറിഞ്ഞ് കുങ്കുമം തൊടുവിച്ച് ക്ഷേത്ര വിഗ്രഹത്തിന് മുന്നിലെത്തിച്ച് ബലിക്കല്ലിൽ വെച്ച് ഗളച്ഛേദം ചെയ്യുന്ന കാഴ്ച ഹൃദയഭേദകം തന്നെ. കസ്തമണ്ഡപം എന്ന കാഠ്മണ്ഡു. ശിവപുരി, ഫുൽചൌക്കി, നാഗാർജുന, ചന്ദ്രഗിരി എന്നീ 4 പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായ താഴ്വരയാണ് കാഠ്മണ്ഡു. ഇടവിട്ടിടവിട്ട് കുന്നുകൾ, നിബിഡമായ കുന്നിൻ ചെരുവുകൾ, മീതശീതോഷ്ണമായ കാലാവസ്ഥ നമ്മുടെ ഊട്ടിയെയും കൊടൈക്കനാലിനെയുമൊക്കെ അനുസ്മരിപ്പിക്കുന്നു ഈ നഗരം. ക്രിസ്തുവർഷം 8-ാം ശതകത്തിൽ ഭാഗമതി വിഷ്ണുമതി നദീസംഗമത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ നഗരം. കാസളി ഭഗവതിയുടെ കയ്യിലെ ഖഡ്ഗത്തിന്റെ മാതൃകയിലാണ് നഗരം സംവിധാനം ചെയ്തിരിക്കുന്നത്. 1596 രാജലക്ഷ്മി നരസിംഹ മല്ലൻ ഒറ്റത്തടിയിൽ നിർമ്മിച്ച മണ്ഡപവുമായി ബന്ധപ്പെട്ടതാണ് ഈ പേര് രൂപപ്പെട്ടത്. പഗോഡ രീതിയിലുള്ള വലിയ നിർമ്മാണങ്ങളിൽ ഒന്നാണ് കസ്തൂപ മണ്ഡപം. പഴയകാലത്തിന്റെ പാരമ്പര്യങ്ങളും പ്രൗഢിയും വിളിച്ചോതുന്ന രാജവീഥികൾ. 4, 5 നിരകളിലായി സമാന്തരമായി നീണ്ടുപോകുന്ന തെരുവുകൾ. തെരുവുകൾക്ക് ഇരുവശവും 3-4 നിരകളുള്ള കെട്ടിടങ്ങളാണ്. കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച അവസ്ഥയിലാണ് ഇവയിൽ പലതും. പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ കെട്ടിടങ്ങൾ. മരണഭയം കൂടാതെ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നേപ്പാളികൾ. ചൈനയിൽ നിന്നും മലേഷ്യയിൽ നിന്നും തായ്വാനിൽ നിന്നുമൊക്കെ എത്തുന്ന സാധനങ്ങൾ വിൽക്കുന്ന തെരുവോരങ്ങൾ. സൈക്കിൾ രക്ഷക്കാർ കൈയടക്കിയ തെരുവുകളിലും പലചരക്ക് കടകളിലും പെട്ടിക്കടകളിൽ പോലും ഇവിടെ സുലഭമായി മദ്യം ലഭിക്കും. സന്ധ്യമയങ്ങുന്നതോടെ നിശാക്ലബുകൾ സജീവമാകുന്നു. ഈ വഴിയോര കാഴ്ചകൾ നേപ്പാളിന്റെ പ്രതിഫലനമാണ്. കൃഷിയും വ്യവസായവും ഒന്നും ഏറെ പച്ചം പിടിക്കാത്ത നേപ്പാളിന് ദാരിദ്ര്യത്തിന് അല്പമെങ്കിലും ശമനമേകുന്നത് ഇതിൽ നിന്നുള്ള വരുമാനമാണ്. കാഠ്മണ്ഡുവിലെ പശുപതി. ലോക പ്രശസ്ത ഹിന്ദു ക്ഷേത്രമായ പശുപതിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാഠ്മണ്ഡുവിലാണ്. ഗംഗാ നദിയുടെ പ്രഭവ സ്ഥാനങ്ങളിൽ ഒന്നായ ഭഗമതി നദി ഈ ക്ഷേത്രത്തിലെ വലം വെച്ച് ഒഴുകുന്നു. ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ച ഈ ശിവക്ഷേത്രം നിരവധി ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ്. ശങ്കരാചാര്യർ കേരളത്തിൽ നിന്ന് ഇവിടെ നടന്നെത്തി ക്ഷേത്രാചാരങ്ങളും പൂജാരികളുടെ നിയമവും ഒക്കെ ചിട്ടപ്പെടുത്തിയതായി പറയുന്നു. കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ബ്രാഹ്മണരാണ് ഇപ്പോഴും ഇവിടുത്തെ പൂജാരിമാർ. ഈ ക്ഷേത്രമുറ്റത്തെ കളിത്തൊട്ടിലിൽ ഇരുന്നാണ് അമരസിംഹൻ അമരകോശം രചിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർമുഖമുള്ള ശിവലിംഗമാണ്. ക്ഷേത്ര കവാടത്തിൽ നന്ദിയുടെ കൂറ്റൻ സ്വർണപ്രതിമ. ക്ഷേത്രത്തിന്റെ മധ്യഭാഗം ജാപ്പനീസ് ചൈനീസ് വാസ്തുശില്പ മാതൃകയായ പഗോഡ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭിത്തികൾ പാർവതിയുടെയും ഗണപതിയുടെയും മറ്റ് ഹൈന്ദവ ദേവതകളുടെയും ശില്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. വാരണാസിയിലെ സ്നാനഘട്ടങ്ങളെ അനുസ്മരിപ്പിക്കുന്നവയാണ് പശുപതി ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള ഭഗമതി തീർത്ഥ സ്നാനഘട്ടങ്ങൾ. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിൻ്റെയും പിതൃതർപ്പണങ്ങളുടെയും ആരവങ്ങൾ കൊണ്ട് മുഖരിതമാണ് അവിടം. ദർബാർ സ്ക്വയർ. നിരവധി ക്ഷേത്രങ്ങളും രാജകൊട്ടാരങ്ങളും അനുബന്ധ കെട്ടിട സമുച്ചയങ്ങളും ചേർന്നതാണ് കാഠ്മണ്ഡുവിലെ ദർബാർ സ്ക്വയർ. ഹനുമാൻ ദോക്ക എന്നും പേരുണ്ട്. യുനെസ്കോയുടെ 8 ലോക സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. 12-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ നേപ്പാളിന്റെ ഭരണകാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിരുന്നത് ഇവിടെ വെച്ചായിരുന്നു അത്രേ. പഴയ ദർബാർ ചരിത്രത്തിലെ ദിവ്യ കന്യകയുടെ വാസഗൃഹം സഞ്ചാരികളിൽ കൗതുകമുണർത്തും. ജീവിച്ചിരുന്ന ഒരു ഹൈന്ദവ ബാലികയാണ് ദിവ്യകന്യക. സരസ്വതി ദേവിയുടെ പ്രതീകമായ ഈ കന്യകയ്ക്ക് പ്രായമായാൽ ജാതകവിധികളും മറ്റും പരിശോധിച്ച് അടുത്ത കന്യകയെ കണ്ടെത്തും. കാഠ്മണ്ഡുവിലെ താഴ്വരയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൗരാണിക ബുദ്ധക്ഷേത്രമാണ് സ്വയംഭൂനാഥ്. 365 പടികൾ കയറി വേണം ഈ ക്ഷേത്രത്തിലെത്താൻ. ബുദ്ധമതക്കാരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. മങ്കി ടെമ്പിൾ എന്നുകൂടി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം 5-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. പഴയകാലത്ത് ചൈനീസ് ടിബറ്റൻ സംഘങ്ങളുടെ വിശ്രമ കേന്ദ്രമായിരുന്ന ബൗദ്ധനാഥ ക്ഷേത്രം നേപ്പാളിലെ നേവാർ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന ഭക്തപൂരും ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചവ തന്നെ. പൊഖ്രയിലെ കാഴ്ചകൾ. നേപ്പാളിലെ ഏറ്റവും തിരക്കേറിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് പൊഖ്ര. ഹിമാലയത്തിലെ വളരെ ഉയരമുള്ള അന്നപൂർണ മുക്തിനാഥ്, മാക്ച, പോക്ചിറ തുടങ്ങിയ മലനിരകൾക്കിടയിലൂടെ ഒരു സ്വപ്ന താഴ്വര. കാഠ്മണ്ഡുവിൽ നിന്ന് 200 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ സ്വപ്ന ഭൂമിയിലെത്താം. പൊഖ്ര നഗരത്തെ ചുറ്റി വളഞ്ഞ് 4.5 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഫേവ തടാകം സഞ്ചാരികളുടെ ഒരു പറദീസയാണ്. മലനിരകളുടെ താഴ്വരയിലൂടെ മഞ്ഞടിഞ്ഞ ഗിരിശൃംഖങ്ങളുടെ താഴ്വാരത്തിലൂടെയുള്ള ഈ തടാകത്തിലെ ബോട്ട് യാത്ര അവിസ്മരണീയമായ അനുഭവമാണ്. ഫേവ തടാകത്തിന്റെ മധ്യത്തിൽ നിത്യവിസ്മയം പോലെ ഒരു ദ്വീപ്. ദ്വീപിൽ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒന്നായ വരാഹത്തെ പ്രതിഷ്ഠിച്ച വരാഹക്ഷേത്രം. ഫേവ തടാകത്തിനടുത്ത് ഡേവിസ് ഹാൾ എന്ന പേരിൽ മനോഹരമായൊരു വെള്ളച്ചാട്ടം. വെണ്ണുരകൾ ചിതറി കാതടപ്പിക്കുന്ന ഇരമ്പലോടെയുള്ള ഇതിന്റെ കുത്തൊഴുക്ക് അമ്പരപ്പിക്കുന്ന ദൃശ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് സ്വിറ്റ്സർലൻഡുകാരിയായ ഡേവിഡ് എന്ന യുവതി വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചതോടെയാണ് വെള്ളച്ചാട്ടത്തിന് ഡേവിസ് എന്ന പേര് കിട്ടിയത്. ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് തന്നെയാണ് ഗുപ്തേശ്വർ ഗുഹ. ഭീതിതമായ ചുറ്റുപാടിൽ ഭൂമിക്ക് അടിയിലേക്ക് 100-ലേറെ മീറ്റർ ദൂരം നൂണ്ടിറങ്ങാൻ ധൈര്യപ്പെടുന്നവരെ കാത്തിരിക്കുന്നത് ഡേവിസ് ഫാളിന്റെ മറ്റൊരു മുഖമാണ്. ഗുഹയുടെ അടിവാരത്ത് നിന്ന് വശം ചേർന്ന് മുകളിലേക്ക് നോക്കിയാൽ നേരത്തെ വിടവിലൂടെ ആകാശക്കീറിന്റെ ദൃശ്യ വിസ്മയം. ഒപ്പം വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പവും ജലകണികൾ അന്തരീക്ഷത്തിൽ ചെന്തർ രൂപപ്പെടുന്ന മഴവിൽ ദൃശ്യങ്ങളും. പൊഖ്രയിലെ വിദ്യാഭാസിനി ക്ഷേത്രത്തിൽ നിന്നുള്ള ഹിമാലയ പർവ്വതങ്ങളുടെ ദൃശ്യങ്ങൾ നയനമനോഹരമാണ്. നേപ്പാളിലെ ഏറ്റവും ഉയരത്തിലുള്ള സാരേകോട്ട് മലയിൽ നിന്നുള്ള ഉദയ കാഴ്ചകളും നാഗർകോട്ടിൽ നിന്നുള്ള അസ്തമന കാഴ്ചകളും കാണാൻ മാത്രമായി എത്തുന്ന സഞ്ചാരികൾ നിരവധിയാണ്. ഇപ്പോൾ നേപ്പാളിന്റെ ആകാശത്ത് പടർന്നിരിക്കുന്ന കാർമേഹ പടലങ്ങൾ ഏറെ താമസിക്കാതെ അകന്നു നീങ്ങി നേപ്പാൾ രാഷ്ട്രീയ സ്ഥിതി ആർജിക്കുമ്പോൾ സൂര്യന്റെ തങ്കരശ്മികൾ പതിച്ച് തിളങ്ങുന്ന എവറസ്റ്റ് കൊടുമുടിയെ നമസ്കരിക്കാൻ നമുക്ക് മലനിരകൾ താണ്ടി നേപ്പാളിലേക്ക് പോകാം. ലേഖകന്റെ ഫോൺ നമ്പർ 9446097241.